നമസ്കാരം ശ്രീ അബ്ദുൽ കരീം.
നമസ്കാരം.
ലോക ഫോറസ്റ്റ് ഡേ ആണ്, വന ദിനമാണ്, മാർച്ച് 21. ഇപ്പോൾ താങ്കളെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുള്ളത് സ്വന്തമായി ഒരു കാട് വച്ചു പിടിപ്പിച്ച വ്യക്തി എന്നുള്ളതാണ്. കേരളത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ സ്വന്തമായിട്ടൊരു വ്യക്തി.
കേരളത്തിലല്ല, ഒരു പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ.
അതെ അതെ.
അപ്പോൾ ഓൺലി വൺ ഇൻ ദ വേൾഡ് ഹു മേക്ക് എ ഫോറസ്റ്റ് ആൻഡ് ലിവ് ഇൻ ഇറ്റ് എന്നാണ് യാഹു ഒരു 10 കൊല്ലം മുമ്പേ ആദ്യം എഴുതിയത്.
ഓക്കെ, തീർച്ചയായും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് താങ്കൾ തുടങ്ങിയത്? എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കാട് വച്ചു പിടിപ്പിക്കണം എന്നൊരു ആശയം?
എന്റെ ജീവിതം ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഈ പുഴ, മലകള്, പക്ഷികള്, ഇതെല്ലാം വല്ലാത്ത ഒരു 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 പിന്നെ കാവുകള്. കാവറിയാലോ?
അതെ അതെ.
അപ്പൊ ഞാൻ എന്റെ രാജാസ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ തൊട്ടിട്ടുള്ള ഒരു കാവുണ്ട്, മന്നംപുറത്ത് കാവ്. അപ്പൊ ഉച്ചക്ക് ഭക്ഷണമൊന്നും ഉണ്ടാവില്ല, അപ്പൊ അവിടെ പോയിട്ട് ഇരിക്കും. ആ ഉച്ചക്കത്തെ സമയത്ത് പള്ളി പോയി നിസ്കരിച്ചിട്ട് അവിടെ പോയിരിക്കും. അപ്പൊ ചെറുപ്പത്തിൽ എന്നെ വല്ലാണ്ട് ആകർഷിക്കുന്നു. പക്ഷെ എന്റെ ജീവിതം തുടങ്ങുമ്പോ ഞാൻ ഏറ്റവും വലിയ എൻവയറമെന്റൽ ഹസാർഡ്നെസ് ഉള്ള സ്ഥലത്ത് ജോലിയായിരുന്നു എനിക്ക്. ഇന്ന് ബോംബെയിലാണെങ്കിൽ നാളെ മദ്രാസില്, പിന്നെ ദുബായില്. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ താമസിക്കുന്ന വലിയ വലിയ ഹോട്ടലില്, സെന്റർ ഹോട്ടല്, താജ്.
എന്തായിരുന്നു താങ്കളുടെ ജോലി?
അന്ന് ഞാൻ LIC ഫോറിൻ ഏജന്റ് ആയിരുന്നു, ട്രാവൽ ഏജന്റും ആയിരുന്നു, എല്ലാ വിമാനത്തിന്റെയും ടിക്കറ്റ് ഏജന്റ് ആയിരുന്നു.
ഓക്കെ.
അപ്പോ എനിക്ക് ബോംബെയിലെയും ദുബായിലെയും ഈ എൻവയറമെന്റ്, ഈ പരിസ്ഥിതി മോശമായിട്ട് തോന്നുന്നു. അന്ന് പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ടൊന്നും ആരുമില്ല, ശാസ്ത്രജ്ഞന്മാരും പറയുന്നില്ല, നിങ്ങളെ ലോക വനദിനവും ഇല്ല, വേൾഡ് എൻവയറമെന്റ് ഡേ ഒന്നും അന്നില്ല. അപ്പൊ നല്ല പരിസ്ഥിതി ഇല്ല അന്ന്. അപ്പൊ ഞാൻ താമസിക്കുമ്പോ എന്റെ ഈ സ്വന്തം നാട്ടിലെ കേരളത്തില് വളരെ നല്ല അന്ന് കാലാവസ്ഥയാണ്. ബോംബെയിലാണെങ്കിൽ വളരെ മോശം, നിങ്ങൾക്ക് അറിയാലോ. ടോക്കിയോയിലായാലും മോശം, ന്യൂയോർക്കിലായാലും മോശം, ദുബായിലായാലും ഭയങ്കര ചൂട്. അപ്പൊ അവിടെ ഷെയ്ഖ് സായിദിന്റെ നേതൃത്വത്തില് ഈ അല്ലയില് ഗാർഡനിങ് ആക്കുന്ന സമയത്ത് ഞാൻ പോയി അവരോട് അന്വേഷിക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തെന്നിത് ഈ മരുഭൂമിയിൽ ഇങ്ങനെ? ഇല്ല, അത് മരുഭൂമിയിലാവും വെള്ളം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നു. പിന്നെ ഇവിടെ ഷെയ്ഖ് സായിദാണ് ഇതിന്റെ എല്ലാം. അന്ന് മുതലേ എനിക്കൊരു ആരാധനയായിരുന്നു ഷെയ്ഖ് സായിദിനോട്. എന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ദുബായി നിന്നാണ്. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി കൂടാ, പാറപ്രദേശം? അങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത് ആദ്യം 5 ഏക്കർ 1977.
77 5 ഏക്കറാണ് ആദ്യം വാങ്ങുന്നത്.
5 ഏക്കർ വാങ്ങും. വാങ്ങിയത്രന്ന് പറഞ്ഞാൽ 3,750 രൂപയ്ക്ക്.
ഇത് കൃത്യമായിട്ട് എവിടെയാണ് ഈ സ്ഥലമുള്ളത്?
കാസർഗോഡ് ജില്ലയില് നീലേശ്വരത്തിന്റെ തൊട്ടെത്തി. നീലേശ്വരത്ത് നിന്ന് വെസ്റ്റേൺ ഘട്ടിന്റെ ഒരു സൈഡ് വരും.
ഓക്കെ. അപ്പൊ 5 ഏക്കർ സ്ഥലം തരിച്ചു നിലവിൽ എങ്ങനത്തെ?
തരിച്ച് പാറപ്രദേശം. ഞാൻ വാങ്ങി കാശും കൊടുത്ത് ഒരു ജൂൺ മാസത്തിൽ ഇത് നോക്കാൻ വന്നേരോ ഒന്നുമില്ലായിരുന്നു. അവിടെ ഈ എന്റെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ വെക്കാൻ ഒരു തണല് മരം വരെ ഇല്ലാത്ത ഒന്നുമില്ല. വെറും ഹാർഡ് ലാറ്ററേറ്ററോ, കുറെ പുല്ലുണ്ടാവും, ഉണക്ക പുല്ല്, പാറയും, വെള്ളമില്ല, മരങ്ങളില്ല, പക്ഷികളില്ല. അതുകൊണ്ടാണല്ലോ അന്ന് 5 ഏക്കർ 3,750 രൂപയ്ക്ക് കിട്ടുന്നത്. പക്ഷെ ഞാൻ കാശ് കൊടുത്ത് ഇത് വന്ന് നോക്കുമ്പോ ഒരു മെയ് മാസത്തിലാണ് നോക്കി, ഒന്നുമില്ല അവിടെ. പിന്നെ ഞാനത് ഇതായി, ഇനി വീടേ കാർഡ് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഞാനൊരു ചെറിയ കാവ് പോലെ ആക്കി അതിന്റെ അകത്ത് ചെറിയൊരു വീടാക്കിട്ട് താമസിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത് വാങ്ങിയത്. പക്ഷെ ആ മഴക്കാലത്ത് ഞാൻ കുറെ, എനിക്ക് ആദിവാസികളുണ്ട്. ആദ്യം ഞാൻ ചെയ്തത് എന്തെന്ന് പറഞ്ഞാല് കുറെ ആദിവാസികൾക്ക് സ്ഥലമാക്കി കൊടുത്തു. അവർക്ക് കോളനി കണ്ടമാനം കാശ് കിട്ടുന്നു എനിക്ക് ഈ ടിക്കറ്റ് കമ്മീഷനോ അതും ഇതെല്ലാം. ആ മഴക്കാലത്ത് കുറെ മരങ്ങൾ തെയ്യും, കശുമാവ് തെയ്യെല്ലാം കൊണ്ട് നട്ടു. പക്ഷെ അടുത്ത വേനലാകുമ്പോ അതെല്ലാം ഉണങ്ങിപ്പോയി. 6 മാസം മഴയുണ്ടല്ലോ നമുക്ക്. പക്ഷെ അതിൽ ഒന്ന് സർവൈവ് ചെയ്തു, ഒരു മരം. അപ്പൊ അതൊരു ഇൻസ്പിറേഷനായി. അടുത്ത കൊല്ലം വീണ്ടും നട്ട് വേനൽക്കാലാകുമ്പോ പലയിടത്തും ഇവിടെ വെള്ളമില്ലല്ലോ. അന്ന് ഇവിടെ വെള്ളമില്ല. പിന്നെ ഞാൻ അടുത്ത കൊല്ലം വീണ്ടും വെച്ചിട്ട് വേനൽക്കാലാകുമ്പോ പലയിടത്തും കുറെ, ഇതിലൊരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നു അന്ന്. പക്ഷെ ജനുവരി ഫെബ്രുവരി ആകുമ്പോ അത് പറ്റും, ചെറിയ കിണർ, ചെറിയ വെള്ളം കുറച്ച് കിട്ടുന്ന. പിറ്റത്തെ കൊല്ലം മഴക്കാലത്ത് വീണ്ടും കുറച്ച് മരം കാട്ടുന്ന കൊണ്ടിട്ട് എന്റെ തൊട്ടിട്ട് തന്നെ ഫോറസ്റ്റ് ഉണ്ട്. അപ്പൊ ഫോറസ്റ്റ് ഓഫീസർമാരും നല്ല സഹകരണമായിരുന്നു അന്നേ. ഉണന്ന് വെച്ച് ആ വേനിക്കാലാകുമ്പം കുറെ വെള്ളം, കുറെ പലയിടത്തുനിന്നും കൊണ്ടുവന്ന് കുറേശ്ശെ വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ മരം വളരുന്ന കാണുമ്പോ അതിന്റെ തൊട്ടിട്ടുള്ള സ്ഥലം 2-3 കൊല്ലം കൊണ്ട് വാങ്ങി. അപ്പോ ഈ മരം വളരുമ്പോ ഈ ആ പൊട്ടക്കിണറിലെ വെള്ളം കൂടുന്നതായി കണ്ടു. അപ്പം ഹൗ ക്യാൻ വാട്ടർ ബി പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോറസ്റ്റ്? അത് ബയ്യ ഇപ്പം പഠിക്കുന്നതാണ്, അന്ന് അതല്ല. അപ്പൊ ഞാൻ അതിന്റെ തൊട്ടിട്ട് ആൾക്കാരൊന്നും താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ കേരളത്തിലാണെങ്കിലും ഇത് കിഴക്കൻ പ്രദേശമാണ്. അങ്ങനെ അതിന്റെ തൊട്ടിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ട് താമസിച്ചു, ആദിവാസികൾ, പാവപ്പെട്ടവരെല്ലാം. ഗവൺമെന്റ് സ്ഥലമുണ്ട് അതിന്റെ പുറത്ത്. അപ്പൊ ഒരു 5 വീട്ടുകാർ വന്നു. അപ്പൊ ഈ മരം വളരുന്നതിനനുസരിച്ചിട്ട് വെള്ളം കൂടി വന്നു. അപ്പൊ ഒരു 10 വീട്ടുകാർ വന്നു. അങ്ങനെ ഏകദേശം ഒരു 80, 82, 85 ആകുമ്പോഴത്തേന് 10-40 വീട്ടുകാർ വന്നു കൊണ്ടുവന്നു. അവർക്കെല്ലാം ഉപയോഗിക്കേണ്ട വെള്ളം ആ കിണർ, പിന്നെ കുളം, പിന്നെ കിണർ, പിന്നെ കുളം, ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. പിന്നെപ്പോ ഞാൻ തന്നെ 86 മുതൽ താമസിക്കുന്ന ഇതിന്റെ അകത്ത് തന്നെ എന്റെ കുടുംബം
ഇതേ സ്ഥലത്ത് തന്നെയാണല്ലോ.
ഇതേ കാട്ടിന്റെ ഉള്ളിൽ. അതല്ലേ പറഞ്ഞത്, ഓൺലി വൺ ഇൻ ദ വേൾഡ് ഹു മേക്ക് എ ഫോറസ്റ്റ് ആൻഡ് ലിവ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞു.
അപ്പൊ അതിനുശേഷം ഇപ്പൊ എനിക്ക് തോന്നുന്നു 5 ഏക്കർ, ഇപ്പൊ 32 ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നല്ലോ.
30 ഏക്കറുകളുണ്ട്.
പിന്നീട് മേടിച്ചത് ബാക്കിയുള്ള സ്ഥലങ്ങളും?
പിന്നെ അപ്പം തന്നെ വാങ്ങി. ഇത് മരം വളരുന്ന കാണുമ്പോ അതേ സമയത്ത് തന്നെ ചെറിയ ചെറിയ മാക്സിമം കൊടുത്ത ലാസ്റ്റ് വാങ്ങിയത് 1 ഏക്കർ 8,000 രൂപ 82 എല്ലാം വാങ്ങി. എല്ലാം വാങ്ങി അവിടെ എല്ലാ സൗകര്യം ഞാൻ തന്നെ ചെയ്തു.
അപ്പൊ ഈ 30 ഏക്കർ സ്ഥലത്തിനുള്ളിൽ ഇപ്പൊ എന്തൊക്കെയാ ഉള്ളത്? ഏതൊക്കെ തരത്തിലുള്ള മരങ്ങളാ ഉള്ളത്? എന്തൊക്കെയാണ്?
എല്ലാ മരങ്ങളും ഉണ്ട്, എല്ലാ വെറൈറ്റി ഉണ്ട്. ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്, പിന്നെ പക്ഷികളുണ്ട്, മയിലുണ്ട്. ടൗണാണിത്, ഇതിന് തൊട്ടിട്ടാണ് പരപ്പ, അങ്ങനത്തെ സ്ഥലാ. റോഡിലെ ബസ് ഉണ്ട്.
ഈ കാട്ടിനുള്ളിലേക്ക് ഇപ്പൊ ടൗണാണ് തൊട്ടടുത്ത് പറഞ്ഞു, തൊട്ടടുത്തുള്ള ടൗണിൽ നിന്ന് കാട്ടിലേക്ക് കയറുമ്പോ എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് ഫീൽ ചെയ്യുന്നത്?
മാറ്റമല്ലോ ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ 100 മീറ്റർ അപ്പുറത്താണ് എന്റെ പെട്രോൾ പമ്പ്. അവിടെ 34 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ടാവുമ്പോ ഇവിടെ 28 ഡിഗ്രി ഉള്ളു. കാട്ടിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു തണുപ്പ്, ഒരു നല്ല മണം, ശുദ്ധവായു അല്ലേ. അത് ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ, കുട്ടികളും അതും ഇതും. ഇപ്പൊ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ട ആള്, വളരെ പ്രധാനപ്പെട്ട ആളെ മാത്രം കാട്ടിന്റെ ഉള്ളിൽ കയറ്റുന്നു. കാരണം മനുഷ്യൻ കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാലേ ഇത് നശിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോ നമ്മളെ ഫോറസ്റ്റ് ഏരിയയിലുള്ള ഏകദേശം ഒരു 300 തരം വെറൈറ്റി മരങ്ങള്, ഫ്ലവറിങ്, പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം കൂടി ഒരു 800 വെറൈറ്റി ഉണ്ട്, പലതരം മരങ്ങള്.
ഈ മരങ്ങളൊക്കെ എവിടെന്നാ കിട്ടിയത് കൊണ്ട് നടാനായിട്ട്?
ഈ ഞാൻ ആദ്യം കിട്ടിയ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിന്റെ കൊണ്ടിട്ട് നട്ടു. അത് വളർന്നു വരുമ്പോ അതിൽ ഈ കാട്ടുപഴങ്ങളെല്ലാം ഉണ്ടാവും, പലതരം കാട്ട്. അപ്പൊ പക്ഷികൾ വരും, ദേ വിൽ ബ്രിങ് ന്യൂ സീഡ്സ് പലയിടത്തുനിന്നും. ദേശാനാട് പക്ഷികളെല്ലാം ഉണ്ട്, ചെറിയ ചെറിയ പക്ഷികൾ. അവര് പുതിയ വിത്ത് കൊണ്ടുവരും, അപ്പോൾ അത് അവർ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനുള്ള കാലാവസ്ഥ പറഞ്ഞാൽ ഈ മരം വളരാൻ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഇലയൊന്നും വെട്ടൂല. ഇന്നും അതിന്റെ വീട് ഇല വീണിട്ട് ആ പിന്നിപ്പോ പാറയെല്ലാം പൊടിഞ്ഞ് ചില ഏരിയയിൽ മാത്രം പാറയായിട്ട് കാണാനുള്ളൂ, ബാക്കിയെല്ലാം നല്ല ഫെർട്ടൈൽ ഇതായിട്ടാണുള്ളത്. അതാണ് വെള്ളം പിടിച്ചു നിർത്തുന്ന വിലയുള്ളതുകൊണ്ട്. ഇന്നിപ്പോ ഇതിന്റെ അകത്ത് ഒരു 10 ലക്ഷം ലിറ്റർ ശുദ്ധജലം, ശുദ്ധജലം എന്ന് പറഞ്ഞാൽ 18 കൊല്ലമായി ഇതിന്റെ അകത്തുള്ള വെള്ളം കുപ്പിയിലാക്കിട്ട് വെച്ചിട്ട് ഇപ്പോഴും അത് അങ്ങനെ കിടക്കുന്നു. ഒരുപാട് ആൾക്കാർ വെള്ളം കൊണ്ടു ഇവിടുന്ന് വെറുതെ കുടിക്കാനും അവരെ വീട്ടാവശ്യത്തിനും. അതെല്ലാം കിണറ്റിന്ന് കോരിക്കൊണ്ടു ഇപ്പൊ അവര് മോട്ടറിനെ വെച്ചടിച്ചിട്ട് വെറുതെ കൊണ്ടു, കാശൊന്നും വാങ്ങുന്നില്ല.
സ്വാഭാവികമായിട്ട് ഇത്രത്തോളം മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുകയെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ചെലവായി കാണില്ലേ?
ഒരുപാട് ചെലവ്. അന്ന് എനിക്ക് കണ്ടമാനം വരുമാനമുണ്ട്, അതെല്ലാം ഇതിൽ ചെലവാക്കി. അപ്പോ ഇതില് വരുമാനം, തിരിച്ച് വരുമാനം ഈ കാട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ മക്കളെല്ലാം ചെയ്യുന്ന 7 മക്കൾ നിനക്ക്, 4 പെണ്ണും 3 ആണും. ആദ്യത്തെ പെണ്ണ് റിയാദ് പോയി കല്യാണം കഴിച്ചിട്ട് അവിടെ വിട്ടു, മകനെ കുവൈറ്റിൽ അയച്ചു, പിന്നെ ഒരു മകനെ ദുബായിൽ അയച്ചു. അങ്ങനെ എല്ലാരെയും ഇപ്പൊ ഒരു ചെറിയ മകനും ഭാര്യയും ഞാൻ മാത്രമേ ഉള്ളൂ. ഇടക്കിടക്ക് അവര് വന്നാലും ഇവിടെ താമസിക്കും. ഇപ്പൊ ഞാൻ അതിന്റെ അകത്ത് 2 നല്ല ഈ വലിയ വലിയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടിട്ടില്ലേ. എ സി വേണ്ട, എനിക്ക് എ സി ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, അലക്ക് മെഷീൻ ഇല്ല, പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്.
ഇതിനോടൊപ്പം തന്നെ കൃഷിയോ എന്തെങ്കിലും ഉണ്ടോ? ഈ മരത്തിന്
കൃഷിയില്ല. എനിക്ക് പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. കാൻ ബി കൾട്ടിവേറ്റ് വിത്തൗട്ട് കെമിക്കൽ മാനൂർ ആൻഡ് പെസ്റ്റിസൈഡ് ഇൻ എ ഫോറസ്റ്റ്. കാട്ടിൽ എങ്ങനെ ഞാൻ കാബേജ്, കോളിഫ്ലവറിൽ ഒന്നും ഇടാതെ കണ്ട അതിന്റെ അകത്ത് മണ്ണൂട്ടിട്ട് കൃഷി ചെയ്യാറുണ്ട്. ഈ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത്, മരം ഇല്ലാത്ത സ്ഥലത്ത്, മരമുള്ളിടത്ത് ഒന്നും ആവൂല, അതിന്റെ ഷേഡോ വരുമല്ലോ.
അതെ അതെ. എത്രത്തോളം തിക് ഫോറസ്റ്റ് ആണ്, എത്രത്തോളം നിബിഡമായ വനമാണ് ഇപ്പോൾ ഉള്ളത് അവിടെ?
നിബിഡമായ വനം തന്നെ. ഇപ്പം ഈ വേനൽക്കാലാവുമ്പോൾ ഇതിന്റെ ചില ഏരിയ ഞാൻ നടാതെ കണ്ട് നിന്നിട്ടുണ്ട്. കുറച്ച് എല്ലാം കൂടി 30 ഏക്കറിൽ അവിടെ അവിടെയായിട്ട് ഓരോരോ സ്പോട്ട്. കാരണം നാളെ പിറ്റേ നിന്ന് മക്കൾക്ക് വീടെല്ലാം കെട്ടണമെങ്കിൽ മരം നശിപ്പിക്കാത്ത തരത്തിലാകണം എന്ന് പറഞ്ഞിട്ട് അതൊഴിച്ച് ബാക്കിയെല്ലാം നിബിഡ വനം തന്നെ. അതാണല്ലോ ഒരുപാട് മയില് വരെയുടെ കൂടിയിട്ട് അവർ ജനറേറ്റർ ചെയ്യുന്നു, മുട്ടയിട്ട് കുട്ടികളെല്ലാക്കി. കാട്ടുമയില്, പിന്നെ ഒരുപാട് കാട്ടുകോഴി, മുയല്, ഒരുപാട് വെറൈറ്റി പക്ഷികള്, ബട്ടർഫ്ലൈസ്. ഏറ്റവും നല്ല കാണാൻ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ 6 മാസമാണ്.
എനിക്ക് തോന്നുന്നത് ഇത് എക്കോ ടൂറിസത്തിന്റെ കേന്ദ്രമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നല്ലേ?
എക്കോ ടൂറിസത്തിന് ഒരുപാട് പ്രപ്പോസൽ നമ്മള് മാഡ്രിഡിന്നെല്ലാം വന്നായിരുന്നു, പക്ഷെ ഞാൻ ആ ടൂറിസം ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഈ പ്രസക്തി നഷ്ടപ്പെടും, പിന്നെ ബാറ് വേണം, അങ്ങനെയെല്ലാം പ്രശ്നം വരും. അതൊന്നും ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നതല്ല. എനിക്കിപ്പം തന്നെ ഒരു 3 അവാർഡ് അടുപ്പിച്ച് കിട്ടി. ഒന്ന് ബോംബെയിൽ നിന്ന് ഡോക്ടർ കസ്തൂരി രംഗൻ തന്നു, ഒരു വലിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ 100,000 rupees ഒരു അവാർഡ്. അത് കഴിഞ്ഞപ്പോൾ 15 ദിവസം കഴിയുമ്പോൾ നമ്മളെ റെയിൽവേ മിനിസ്റ്റർ ചെന്നൈയിൽ നിന്ന് തന്നു ഒരു അവാർഡ് 50,000. ഇപ്പൊ മറ്റൊന്ന് ബോംബെയില് നമ്മളെ സ്പാറോ എന്ന് പറഞ്ഞിട്ട് വിപ്രോന്റെ ഒരു സംഘടനയുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, വിപ്രോ LG ഇവരെല്ലാം അവരെ ഒരു 50,000 rupees മറ്റൊന്ന് പോകണം. 19 വാങ്ങി, 20 വാങ്ങിയിട്ട് 21 തിരിച്ചു വരും. പിന്നെ ഗവൺമെന്റിന്റെ പറഞ്ഞാൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ അവാർഡ്.
മറ്റെന്തൊക്കെ അംഗീകാരങ്ങളാണ് ഈ ഒരു കാർട്ടിന്?
അംഗീകാരം എനിക്ക് താഴെ തുടക്കത്തിൽ കിട്ടിയത് ബച്ചൻ, അമിതാഭ് ബച്ചൻ ബോംബെയിൽ നിന്ന് തന്ന സഹാറ ഇന്ത്യ പരിവാറിന്റെ 98. അതിനുശേഷം ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അവാർഡ്, ഒരുപാട് അവാർഡുകൾ കിട്ടി. ഇതാണ് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ന്യൂയോർക്ക് ടൈംസിൽ വന്നു, ബക്കാർഡി മൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിന്നെ എന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ട്രിനിറ്റി കോളേജിൽ, ഹാർട്ട്ഫോർഡ് കണക്ടിക്കട്ട്, റിലേഷൻ ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് റിലീജിയൻ. കുറെ കൊല്ലായിട്ട് എന്റെ സംഭാഷണം എടുത്തിട്ട് അവരെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട് USA. ഇപ്പോ പാരീസ് ജേണലിൽ വന്നു. അപ്പൊ നമ്മളിത് എന്ന് പറഞ്ഞാൽ ഞാൻ യഥാർത്ഥത്തിൽ ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതൊന്നുമല്ല. അന്ന് പരിസ്ഥിതി സംരക്ഷണം ഇല്ല. പിന്നെ നമ്മളെ മറ്റന്നാളത്തെ ഫോറസ്റ്റ് ഡേയെ പറ്റി, 21st. ഫോറസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം എല്ലാ ദിവസവും ഈ ഫോറസ്റ്റ് ഡേ തന്നെ മനസ്സില് മരങ്ങള്, ഭൂമി, അതിലുള്ള ജീവജാലങ്ങൾ, ഇതെല്ലാം സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞും കൊണ്ട് തന്നെ പ്രവർത്തിക്കണം എല്ലാ ദിവസവും.
ഇപ്പൊ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ഒരു കാർഡ് ഇപ്പൊ ഇത്ര താങ്കൾ ഇത്രത്തോളം കാർഡ് ഉണ്ടാക്കിയിരിക്കുന്നു, ഇനിയിപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് താങ്കളുടെ ആഗ്രഹം?
മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാല് ഇത് നശിക്കാത്ത തരത്തിലുള്ള സംഭവം. ഞാൻ മക്കൾക്കൊന്നും ആർക്കും എഴുതിയിട്ടില്ല ഇത് ഇതുവരെ. എന്റെ കാലശേഷം ഇത് ഇങ്ങനെ നിൽക്കണം, അത് ലോകത്തിന്റെ ഒരു മാതൃകയായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ടാണ് ആർക്കും എഴുതാത്തത്. മക്കൾക്ക് വേണമെങ്കിൽ ഒരു 5 or 2 cents ഒരു ചെറിയ വീട് അതിന്റെ അകത്ത് കെട്ടാൻ കൊടുക്കാൻ കൊടുക്കും. കാരണം അവര് ഈ ഗൾഫിലും അവിടെയും പോയിട്ട് കഷ്ടപ്പെടുകയല്ലേ, ഭയങ്കര ചൂടല്ലേ അവിടെ. എനിക്ക് 2 days കൂടുതൽ അന്നും നിൽക്കാൻ കഴിയില്ല, ഇന്നും നിൽക്കാൻ കഴിയില്ല, അവിടെ പോയാലും.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ കരീം ഇത്രയും നേരം സംസാരിച്ചതിന്. അതോടൊപ്പം
സിഡ്നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് തന്നാട്ടെ. ഓക്കെ സർ.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.